Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം ഏഴാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിത്. പുതിയ നിയമ പണ്ഡിതനും കാരുണീകൻ മാസികയുടെ പത്രാധിപരുമായ റവറൻഡ് ഡോക്ടർ ജേക്കബ് നാലുപറ MCBS വചന വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:38-48 വാക്യങ്ങൾ.
ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 45 വചനമാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അതായത്, എങ്ങനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരാം? അതാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. എങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി മാറാം? ഇതാണ് ഈശോ പറഞ്ഞു തരുന്ന തൻ്റെ സുവിശേഷത്തിൻ്റെ ആത്മാവും രഹസ്യവും. ഒരിക്കലേ കുട്ടികളുടെ കുർബാന, വേദപാഠ കുർബാന, കുട്ടികളെല്ലാം നേരെ നേരെയായിട്ട് നിൽക്കുന്നു. പ്രാർത്ഥനകൾക്കെല്ലാം കൃത്യമായിട്ട് മറുപടി. അങ്ങനെ പ്രസംഗത്തിൻ്റെ സമയമായി. പ്രസംഗത്തിൻ്റെ സമയം ഇതേ സുവിശേഷ ഭാഗമായിരുന്നു. അച്ഛൻ മുമ്പിലിരുന്ന ഒന്നാമത്തെ കുട്ടിയോട് മൈക്കു എടുത്ത് അടുത്തിയെന്ന് ചോദിച്ചു, മോൻ്റെ പേരെന്നാണ്? അവൻ പറഞ്ഞു, എൻ്റെ പേര് ജോ മോൻ ജോസഫ് കപ്പലുമാക്കൻ. മുഴുവൻ അഡ്രസ്സാണ് പറയുന്നത്. എല്ലാവർക്കും സന്തോഷമായി ചിരിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം അച്ഛൻ്റെത്, എടാ ഇതിനകത്തെ ജോ മോൻ ആരാ? ഉടനെ അടുത്തിരുന്ന അവൻ്റെ പെങ്ങളാ ചേച്ചിയാ പറഞ്ഞത്, അതവനാ. അപ്പോൾ രണ്ടാമത് ഈ ജോസഫ് ആരാണ്? അപ്പോൾ അവൾ പറഞ്ഞ, അത് ഞങ്ങളുടെ അവൻ്റെ ഡാഡിയാണ്. എന്നിട്ടാണ് അച്ഛൻ തുടങ്ങിയത്, ദേ നോക്കിക്കേ, ഈ ജോമോൻ ജോസഫ് എന്ന് പറയുന്ന ഈ നമ്മുടെ കുഞ്ഞ് അവൻ്റെ രണ്ടാം ഭാഗം പേരിൽ തന്നെ അവൻ്റെ അപ്പനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അപ്പൻ അവൻ്റെ കൂടെയുണ്ട്, അവൻ്റെ സ്വഭാവത്തിലുണ്ട്, അവൻ്റെ പേരിൽ ഉണ്ട്. ഇതാണ് ഈശോ പറയുന്ന യാഥാർത്ഥ്യവും സത്യവും ചൂണ്ടിക്കാട്ടുന്നത്. എന്ത്? തമ്പുരാൻ്റെ സ്വഭാവം നമ്മൾ പേറുന്നു. തമ്പുരാൻ്റെ സ്വഭാവം മക്കളായ നമ്മളിലുണ്ട്. ഫ്രാൻസിസ് പാപ്പ ഈയിടെ പ്രസംഗം പറഞ്ഞത്, ദൈവത്തിൻ്റെ DNA നമ്മൾ സംവഹിക്കുന്നു. ദൈവത്തിൻ്റെ DNA ശരീരത്തിലും ജീവിതത്തിലും കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണ് എങ്കിൽ ഈ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവത്തിൻ്റെ DNA എന്താണ്? അതാണ് തിരിച്ചറിയേണ്ടത്. 45 വചനത്തിൻ്റെ രണ്ടാം ഭാഗം അതാണ് വ്യക്തമാക്കുന്നത്. ഈശോ പറയുന്നു, അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. ഇതാണ് തമ്പുരാൻ്റെ സ്വഭാവം. അതായത്, ദുഷ്ടർക്കും ശിഷ്ടർക്കും ഒരുപോലെ. ഉദാഹരണത്തിന്, ഇവിടെ എറണാകുളത്ത് നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യപ്രകാശം ഇവിടെയുള്ള നല്ല മനുഷ്യർക്ക് മാത്രമല്ല, ദുഷ്ടരുടെ മേലും എല്ലാവരുടെ മേലും ഒരുപോലെ. അല്ലെങ്കിൽ മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള നീതിമാന്മാർക്ക് മാത്രം മഴ. അങ്ങനെ ഒരു റിസർവേഷൻ തമ്പുരാൻ വെക്കാറില്ല. എല്ലാവർക്കും, നീതിമാന്മാർക്കും അനീതി പ്രവർത്തിക്കുന്നവർക്കും ഒരേപോലെ ദൈവത്തിൻ്റെ മഴ. ഇങ്ങനെ മുമ്പിൽ വന്നു നിൽക്കുന്നവൻ്റെ യോഗ്യത നോക്കാതെ കൊടുക്കുന്നവനാണ് തമ്പുരാൻ. ഉദാരമായിട്ട് പിടിച്ചുവെക്കാതെ, അളവില്ലാതെ മുമ്പിൽ വരുന്നവൻ തെറ്റുകാരനാണെങ്കിലും വിശുദ്ധനാണെങ്കിലും പാപിയാണെങ്കിലും പുണ്യവാളനാണെങ്കിലും അതൊന്നും നോക്കാതെ ഉദാരമായിട്ട് കൊടുക്കുന്ന ദൈവത്തിൻ്റെ ഈ സ്വഭാവം, അതാണ് തമ്പുരാൻ്റെ സ്വഭാവം. തമ്പുരാൻ്റെ DNA അത് നമ്മളിലുണ്ട്. അതാണ് ഈശോ പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. ഈ ദൈവത്തിൻ്റെ സ്വഭാവം അനുദിന ജീവിതത്തിൽ അനുദിന പ്രവൃത്തികളിൽ കാണിക്കുമ്പോൾ നമ്മൾ തമ്പുരാൻ്റെ മകനാകും, തമ്പുരാൻ്റെ മകളാകും. അതായത്, തന്തയുടെ സ്വഭാവം കാണിക്കണം. മലയാളത്തിലൊരു പഴയ, അത്ര ഭംഗിയല്ലാതെ പറച്ചിട്ടില്ലേ, തന്തയ്ക്ക് പിറന്ന കൊച്ച് എന്ന് പറഞ്ഞാൽ തന്തയുടെ സ്വഭാവം, ഗുണങ്ങൾ അത് ജീവിതത്തിൽ പ്രവൃത്തിയിൽ കാണിക്കുമ്പോൾ ആണ് ദൈവത്തിൻ്റെ മകനാകുന്നത്, ദൈവത്തിൻ്റെ മകളായി മാറുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്വഭാവം പേറുന്ന നമ്മൾ ദൈവത്തിൻ്റെ ഡി എൻ എ സ്വന്തമായിട്ട് കൊണ്ടു നടക്കുന്ന നമ്മൾ, ഈ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളിലും വാക്കുകളിലും കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ 39 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത്. അതായത് ഈശോ പറയുന്നു, വലത് കരണത്തടിക്കുന്നവന് നീ ഇടത് കരണം കൂടെ കാണിച്ചു കൊടുക്കണം. നിന്റെ ഉടുപ്പ് കച്ചവടം ചെയ്ത് വ്യവഹാരം ചെയ്ത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവന് നിന്റെ പുറങ്കുപ്പായം കൂടെ കൊടുക്കുക. ഒരു മൈൽ കൂടെ ചെല്ലാൻ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ ഒന്നല്ല 2 മൈൽ കൂടെ ചെല്ലുക. ആരെങ്കിലും കടം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കണ്ടാൽ അവനെ ഒഴിവാക്കി ഒഴിഞ്ഞു മാറരുത്, ഉദാരമായിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈശോ പറയുന്നു, നിന്നെ ഉപദ്രവിക്കുന്ന, നിന്നെ പീഡിപ്പിക്കുന്ന നിന്റെ ശത്രുവിനെ വെറുക്കല്ല, സ്നേഹിക്കുക. നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇതാണ് അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കാനുള്ള വഴി, ദൈവത്തിൻ്റെ മകനാകാനുള്ള വഴി. നിന്റെ അനുദിന ജീവിതത്തിലെ ജീവിതാനുഭവങ്ങളിൽ, പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണം? ഉദാരമായിട്ട് കൊടുക്കണം, ഉദാരമായിട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് ബന്ധങ്ങൾ ഏറ്റവും കലുഷമായി മാറുമ്പോൾ, നൊമ്പരപ്പെടുമ്പോൾ, ശത്രുപക്ഷത്താൾ വരുമ്പോൾ നീ ഉദാരമാവുക, ശത്രുവിനെ എതിർക്കരുത് എന്ന് ഈശോ പറയുന്നു. മകരമെന്താ? കൊടുക്കുക, കൊടുക്കുക, ഉദാരമായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന നിന്റെ ഉദാരത, അങ്ങനെ നീ ഉദാരതയോടെ കൊടുക്കുമ്പോൾ, മുമ്പിൽ വന്നു നിൽക്കുന്നവൻ്റെ യോഗ്യത കൂടാതെ നീ കൊടുക്കുമ്പോൾ, ഹൃദയവിശാലതയോടെ നീ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ പോരാ, ചിലയിടത്തൊക്കെ നീ തോറ്റുകൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നീ ദൈവത്തിൻ്റെ മകൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്, ദൈവത്തിൻ്റെ മകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പോരാ, നീ കാണിക്കുന്നത് തമ്പുരാൻ്റെ സ്വഭാവമാണ്, നിന്റെ അപ്പൻ്റെ സ്വഭാവം നീ കാണിച്ചുകൊണ്ടിരിക്കുക. നിന്റെ തന്തയുടെ ഒറിജിനൽ മകനായി നീ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞ് പറഞ്ഞീശോ പോകുമ്പോൾ അവസാനമായി പറയുന്നൊരു വചനമുണ്ട്, 48-ാമത്തെ വചനം. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണർ ആയിരിക്കുവിൻ. ഈശോ നമുക്ക് വെക്കുന്ന ലക്ഷ്യം, ടാർജറ്റ് ഇതാണ്, പിതാവിൻ്റെ പരിപൂർണത. ഏത്? നമ്മുടെ അനുദിന ജീവിതത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നീ ലക്ഷ്യം വെക്കേണ്ട, നടന്നു കയറേണ്ട ലക്ഷ്യമെന്ന് പറയുന്നത് തമ്പുരാൻ്റെ പരിപൂർണതയാണ്. അതേതാണ് ഈ തമ്പുരാൻ്റെ പരിപൂർണത? ഈ പറഞ്ഞതാ, ദുഷ്ടരുടെയും ശുഷ്ടരുടെയും, നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ ഒരേപോലെ മഴയും സൂര്യനെയും ഉദിപ്പിക്കുന്ന ആ വലിയ ഹൃദയവിശാലതയും കൊടുക്കലും, അത് നീ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പ്രാവർത്തികമാക്കി. നിന്നോട് ഇടപെടുന്ന നിന്റെ പ്രിയപ്പെട്ടവരോടും ചുറ്റുമുള്ളവരോടും ജീവിതത്തിൽ മുമ്പിൽ കണ്ടുമുട്ടുന്നവരോടും ഈ ഉദാരതയും ഹൃദയവിശാലതയും കൊടുക്കലും പ്രവർത്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നീ വളർന്നു കയറേണ്ട ലക്ഷ്യം ഇതാണ്, പിതാവിൻ്റെ പരിപൂർണത. ശ്രദ്ധിക്കേണ്ടത്, ഈ പിതാവിൻ്റെ പരിപൂർണത എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന ഈ വചനം, ഇതിന് സമാന്തരമായിട്ട് ലൂക്ക ഇതൊന്ന് അല്പം മാറ്റുന്നുണ്ട്. 6:36 വചനമാ ഇതിന് കൃത്യസമാന്തരമായിട്ട് ലൂക്ക കൊണ്ടുവെക്കുന്നത്. അവിടെ ലൂക്ക മാറ്റുന്നത് ഇതാണ്, പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ. അതായത് പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ എന്ന് മത്തായി പറഞ്ഞിടത്ത് ലൂക്ക ഒന്ന് മാറ്റുക. ഈ പരിപൂർണത എന്താന്ന് ലൂക്ക ഒന്ന് നിർവചിക്കുക. പിതാവിൻ്റെ പരിപൂർണത, ദൈവത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്, അനുകമ്പയാണ്, ദൈവകാരുണ്യമാണ്, ദൈവത്തിൻ്റെ ഹൃദയാലുവാണ്. അതുകൊണ്ട് ലൂക്ക പറയുന്നു, പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും മക്കൾ കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞാൽ ഈശോ നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കുന്ന ലക്ഷ്യം ദൈവപിതാവിൻ്റെ കാരുണ്യത്തിലേക്ക് നടന്ന് നടന്ന് വളർന്ന് കയറുക എന്നുള്ളതാണ്. അനുദിന ജീവിതത്തിൽ നിന്നെ കണ്ടുമുട്ടുന്നവരോട് നീ കൂടുതൽ കാരുണ്യം കാണിക്കുക, നിന്റെ പ്രവൃത്തികളും സംസാരങ്ങളും കരുണ കൊണ്ട് നിറയ്ക്കുക. അങ്ങനെ നിറച്ചു നിറച്ചു വളരുമ്പോൾ സംഭവിക്കുന്നത് നീ ദൈവത്തിൻ്റെ മകനായി തീർന്നുകൊണ്ടിരിക്കുകയാണ്, മകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവ സ്വഭാവം നിന്റെ ജീവിതത്തിൽ പകർത്തി പകർത്തി ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക്, പിതാവിൻ്റെ കാരുണ്യത്തിലേക്ക് വളരുന്ന മകനും മകളും ആയിത്തീരുകയാണ്. ഈ ദൈവ കാരുണ്യത്തിൻ്റെ ഉദാരത വ്യക്തമാക്കാനായി ഫ്രാൻസിസ് പാപ്പ പറയുന്നൊരു സംഭവമുണ്ട്. കരുണാമയൻ എന്ന ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ചുള്ള പുസ്തകത്തിലാണ് ഈ സംഭവം വിവരിക്കുന്നത്. പാപ്പ ഒരു മാതാവിൻ്റെ തീർത്ഥാടനത്തിൽ വെച്ച് ഒരു പെൺകുട്ടിയെ, എന്ന് പറയാൻ പറ്റില്ല, ഒരു യുവതിയെ പല പ്രാവശ്യം കണ്ടുമുട്ടുമായിരുന്നു. അവസാനം കണ്ടപ്പോൾ അവളേറെ സന്തോഷവതിയായിരുന്നു. കാര്യം അന്വേഷിച്ചപ്പോഴല്ലേ, അവളുടെ ചരിത്രം പാപ്പായിക്ക് അറിയായിരുന്നു. അതായത് വീട്ടിലെ മൂത്തവളാണ്, അപ്പൻ ഉപേക്ഷിച്ചു പോയി, അമ്മ മരിച്ചുപോയി, ഇളയ പിള്ളേരെ വളർത്താനായിട്ട് അവൾ അധ്വാനിക്കുകയാണ്. വേറെ നിവൃത്തിയൊന്നുമില്ലാതെ അവൾ വേശ്യാവൃത്തിക്ക് പോകുമായിരുന്നു. അതുകൊണ്ടാണ് പിള്ളേരെ ഇളയത്തിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അങ്ങനെ ഇരിക്കെ അവളുടെ ഗ്രാമത്തിൽ പുറത്തുനിന്നൊരാൾ, ഒരു പുതിയ കസ്റ്റമർ വന്നു, പരിചയപ്പെട്ടു. ആദ്യ കണ്ടുമുട്ടലിൽ തന്നെ അവർ പ്രണയത്തിലായി. അങ്ങനെ അയാൾ അവളെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. പഴയ ജോലി ഉപേക്ഷിച്ച് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ സന്തോഷത്തിന് നന്ദി പറയാൻ മാതാവിൻ്റെ അടുത്ത് വീണ്ടും വന്നതായി അവൾ. പാപ്പ അവളോട് ചോദിച്ചു, നീ അവനെ വിവാഹം കഴിക്കുമോ? വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് അവളുടെ ആഗ്രഹമെന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. എന്നിട്ട് അവൾ പറഞ്ഞു, അദ്ദേഹത്തെ എന്നാലും പേടിപ്പിച്ച് ഓടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിനാൽ ഞാൻ ഇപ്പോൾ അത് ചോദിക്കുന്നില്ല. യാത്ര പറയുമ്പോൾ ഫ്രാൻസിസ് പാപ്പ അവൾക്ക് ഒരു ആശീർവാദം കൊടുത്തു. അവളുടെ തലയിൽ കൈവച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. പാപ്പ പറഞ്ഞു, ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ അവളോട് പറഞ്ഞു, തമ്പുരാൻ മോളോട് ക്ഷമിക്കുന്നു, നിന്റെ എല്ലാ തെറ്റുകളും അവിടുന്ന് പൊറുക്കുന്നു, പരിശുദ്ധ അമ്മയും ഈശോയും പുതിയ ജീവിതത്തിൽ മോളുടെ കൂടെയുണ്ടാവും. ഈശോ പറഞ്ഞു തരുന്നത് എങ്ങനെ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറിത്തീരാം. അതിന് ഈശോ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ടാർജറ്റ്, ലക്ഷ്യമെന്ന് പറയുന്നത് പിതാവിൻ്റെ പരിപൂർണത, പിതാവിൻ്റെ കാരുണ്യം, പിതാവിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ സ്വഭാവം അനുദിന ജീവിതത്തിൽ കാണിക്കുക. ആ പിതാവിൻ്റെ ഡി എൻ എ എന്ന് നമ്മുടെ സ്വഭാവത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണ്? കരുണ കാണിക്കുക, ഉദാരത കാണിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക, ഉദാരമായിട്ട് കൊടുക്കുക. ഈ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ഡി എൻ എ നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്നത് വളർത്തി വളർത്തി ഓരോ ദിവസവും വലുതാക്കിക്കൊണ്ടുവരുമ്പോൾ പടിപടിയായിട്ട് പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക്, പിതാവിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ വളർന്നു കയറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുന്ന ഒരു ജീവിത പ്രയാണത്തിലാവുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ പറഞ്ഞു തരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഏറ്റവും വലിയ രഹസ്യം, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്നുള്ള രഹസ്യം, അത് തിരിച്ചറിയാൻ എന്നിലേറ്റവും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന സ്വഭാവം ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ഒളിഞ്ഞുകിടക്കുന്നത് ദൈവത്തിൻ്റെ ഡി എൻ എ ആണ്, അത് ഓർമ്മിക്കാൻ, ആ ദൈവ സ്വഭാവം ഓരോ ദിവസവും എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും പ്രകടമാക്കാൻ, പ്രത്യേകിച്ച് പ്രതികൂല സാഹചര്യം വരുമ്പോൾ, ശത്രുതയോടെ ആളുകൾ പെരുമാറുമ്പോൾ, അന്യായമായിട്ട് ഉപദ്രവിക്കുമ്പോൾ, അങ്ങനെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഈശോയെ നിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ, ദൈവസ്വഭാവം പ്രകടിപ്പിക്കാൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ശത്രുക്കളെ സ്നേഹിക്കാൻ, കൂടുതൽ ഉദാരതയോടെ കൊടുക്കാൻ, അങ്ങനെ തമ്പുരാൻ്റെ മകനായി മാറാനുള്ള കൃപ തരിക, മകളായി മാറാനുള്ള വലിയ അനുഗ്രഹം തരിക, അതിന് ഓരോ ദിവസവും ശ്രദ്ധയോടെ ജീവിക്കാനുള്ള വലിയ കൃപയ്ക്കായിട്ട് ഈശോയെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ആമേൻ.
ശത്രുസ്നേഹം ക്രിസ്തുവിൻ്റെ മുദ്രയാണല്ലോ, മുദ്രാവാക്യമാണല്ലോ. ശത്രുവേയും മിത്രമാക്കാൻ ശക്തമാണല്ലോ, അതിഹൃദ്യമാണല്ലോ.
ഈ ഗാനം ആലപിച്ചത് കെ ജി മാർക്കോസ് ആണ്. രചന ഫാദർ തദ്ദേവോസ് അരവിന്ദത്ത്. പിന്നെ സംഗീതം വയലിൻ ജേക്കബ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ജേക്കബ് നാലുപറയച്ചൻ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്.